Hit 96.7 FM. Dubai's own. Today is a Wednesday in the Shabu day. Shabu day book on the Facebook. We have to take the It's three different shades of pink.
We have plans to take the pink. Alpha's in pink. Shabu pink.
Baby pink.
Baby pink. Pink baby.
ശരിക്കും ഇതൊരു കോയിൻസിഡൻസ് പോലെ സംഭവിച്ചതാണ്. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ സ്പെഷ്യൽ ന്യൂസിനകത്ത് പറഞ്ഞതും അതൊന്ന് ഖലീജ് ടൈംസിലെ വാർത്ത കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമായിരുന്നു. യു എ എന്ന് പറയുന്നൊരു രാജ്യം മറ്റേതൊരു രാജ്യവും ഇതുപോലുള്ള ഒരു റെവല്യൂഷന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ആ രാജ്യത്ത് ഇങ്ങനെ ഒരു വിമൺ അല്ലെങ്കിൽ ഫീമെയിൽ ഡെലിവറി റൈഡർ എന്ന് പറയുന്നത് ആദ്യമാണെന്ന് പറയുമ്പോഴത്തേക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം മറ്റൊരുപാട് മേഖലകളിൽ ജോലിക്ക് സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ടൊരു സ്ത്രീ വരുന്നു, അതും നൈജീരിയയിൽ നിന്നുള്ള.
അതിനുശേഷം ഷാബു നമ്മൾ സംസാരിച്ചതും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടേക്കുന്ന വ്യത്യസ്തമായ ജോലി ചെയ്തേക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ടാണ്. ഇവിടെ ഇൻകം ടാക്സ് ഓഫീസറെ കുറിച്ച് പറഞ്ഞു, അതേപോലെ പൈലറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, ഫ്ലൈറ്റ്
എഞ്ചിനീയേഴ്സിനെ
ഇഷ്ടം പോലെ പറഞ്ഞു വെച്ചാല് അതിനകത്ത് നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചൊരു വാചകം സ്പെഷ്യൽ ന്യൂസിനകത്ത് കേട്ടവർക്കറിയാം. ഒരുപാട് റിക്രൂട്ട്മെന്റ് കമ്പനികളും വലിയ വലിയ സ്ഥാപനങ്ങളിലെ ഉടമകളൊക്കെ പറയുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വർഷങ്ങൾക്ക് മുമ്പ് സുധാമൂർത്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ അവരുടെ പുസ്തകം പരിചയപ്പെടുത്തിയപ്പോഴും പറഞ്ഞു. ഇന്ന് സ്പെഷ്യൽ ന്യൂസിനകത്ത് അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവര് ടെൽക്കോയിൽ ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ആ പരസ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. അവർ അതിന് മറുപടിയായിട്ടാണ് അരിശം മൂത്തിട്ടാണ് അവർ കത്തെഴുതിയത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അന്നത്തെ ആ ബോസ് GRD തിരിച്ചൊരു ഒരു കത്തയച്ചു, നിങ്ങൾ പോരു, നിങ്ങൾക്കുള്ള ചെലവ് സഹിതം തന്ന് നിങ്ങളുടെ ഇന്റർവ്യൂവിന് പങ്കെടുപ്പിക്കാന്ന. അപ്പൊ അന്നും പറഞ്ഞത് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള ജോലിയാണ് അല്ലെങ്കിൽ ഫാക്ടറിയിലൊക്കെ ഉള്ള ജോലിയാണ്, നിങ്ങളെ പോലുള്ള ഒരാൾക്ക് പറ്റില്ല, സ്ത്രീക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ ജോലി കൊടുത്തു നോക്കൂ, അപ്പോഴല്ലേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂ. നമ്മളത് കണക്ട് ചെയ്തത് ഇപ്പം തെരഷ്കോവ, വാലന്റീന തെരഷ്കോവ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്ഭുതത്തോടു കൂടി അഭിമാനത്തോടു കൂടി പറയുന്നു, അല്ലെങ്കിൽ കൽപ്പന ചൗള ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആണ് സ്പേസിൽ പോയതെന്നൊക്കെ പറയുന്നു. പക്ഷേ അവർ പോകുന്ന സമയത്ത് അവരുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ഒരുപക്ഷെ അറിയില്ല. നമ്മൾ അതിനുശേഷം റോഡ് റോളർ ഓടിക്കുന്ന ഒരു എറണാകുളം സ്വദേശിനി ഷിനിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ റോഡ് റോളർ ഓടിക്കുന്ന ഷിനി എന്ന് പത്രത്തിൽ വാർത്ത വരുമ്പോഴും ടെലിവിഷനിൽ കാണുമ്പോഴത്തേക്കോ ഭയങ്കരം തന്നെ പറയും. പക്ഷെ റോഡ് റോളർ ഓടിക്കുന്ന ഷിനിയെ നാട്ടുകാരെന്തായിരിക്കും പറയാ, കണ്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കാണുന്നവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമില്ല. ഒരുപാട് സ്ത്രീകൾ ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് സാഹസികമായിട്ട് മുന്നേറാൻ വരുന്നുണ്ട്. അവര് നയിക്കുന്ന അവര് തെളിക്കുന്ന പാതയിലൂടെ പിന്നീട് ഒരുപാട് പേർക്ക്
എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായമായ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാര് ഇതിനോട് വിമുഖത കാണിക്കുകയും പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാര് ഇത് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ വാർത്തയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും അവർക്ക് കമന്റും സപ്പോർട്ടും ഒക്കെ കൊടുത്തുകൊണ്ട് വരുന്നത് എനിക്ക് തോന്നുന്നു യൂത്ത് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും.
നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്, പക്ഷെ ഇന്നത്തെ പുസ്തകം അപ്പം നീണ്ടുപോകും. അതുകൊണ്ട് ജോണ പറഞ്ഞതിന് ഒരൊറ്റ മറുപടി എന്ന് പറഞ്ഞാൽ ബിഗിൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ടീമിലെ പെൺകുട്ടികളെ എല്ലാം കൊണ്ടുവരുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ഒരു ഫാമിലിയിൽ പോയിട്ട് ആ പെൺകുട്ടികൾ അതൊരു തറവാട്ടിലാണ്, അയ്യങ്കർ ഫാമിലിയിൽ പെട്ടതാണ്. അപ്പൊ ആ പെൺകുട്ടിക്ക് അവസാനം പെർമിഷൻ കിട്ടി ഭർത്താവും ആ പെൺകുട്ടിയും കൂടെ പോകുന്ന സമയത്ത് അവൾക്ക് ഒരു ജോഡി ഷൂസ് കൊടുക്കുന്നത് അവളുടെ പാർട്ടി
പാർട്ടിയാണ്.
അതായത് അപ്പൊ ആറ്റിറ്റ്യൂഡിൽ
മാറ്റം
വന്നിട്ടുണ്ട്, പാർട്ടിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായിരുന്നാലും നമ്മൾ പറയുന്നത് ഇന്നത്തെ പുസ്തകമെല്ലാം അവളെ കുറിച്ചാണ്. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയെ കുറിച്ച് തന്നെയാണ്. നജീബ് മൂടാടി എഴുതിയ ഉടലിനുമപ്പുറം അവൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്.
സാധാരണ പുസ്തകത്തിന്റെ ഒരു പുറം ചട്ട നമ്മളിങ്ങനെ ക്യാമറയുടെ മുമ്പിലേക്ക് കാണിക്കുന്ന ഒരു പതിവും ശീലവും ഒക്കെ ഉണ്ട്.
കാണിക്കണം, കാരണം ഇത് നമ്മൾ പോകുന്നൊരു മാത്രമല്ല,
ഏത് ക്യാമറ അതാണ്ടല്ലേ,
ഇതാണ് ഏത് ക്യാമറ ആണെങ്കിലും കണ്ടോളൂ.
ഇനി എന്റെ ക്യാമറയിലേക്ക് തരുമ്പോ വേണമെങ്കിൽ അതൊന്നും വായിക്കാനും
തരാം.
ശരി, കഥയിലേക്ക് വരാം.
ശരി, നമ്മൾ ഉടലിനും അപ്പുറം അവൾ എന്ന ഈ പുസ്തകത്തിനകത്ത് നജീബ് മൂടാടി എന്ന എഴുത്തുകാരൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു വെച്ചതൊക്കെ തന്നെയാണ്. നമ്മുടെ കാണുന്നവരുടെ ആറ്റിറ്റ്യൂഡുകൾ മാറുന്നില്ല എന്നുള്ളതാണ് പല കാര്യങ്ങളിലും. ഇത് നമുക്കറിയുന്ന ഒരുപാട് കാര്യങ്ങളാണ് നജീബ് മൂടാടി എഴുതി വെക്കുന്നത്. അതിൽ ഉള്ളടക്കങ്ങളെ കുറിച്ച് പറയാം. പ്രിയപ്പെട്ട രക്ഷിതാവേ, അവളെ കേൾക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരാണ്? രണ്ടാമത്തേത്, അവളുടെ വിധി അവളുടെ തീരുമാനങ്ങളല്ല. മൂന്നാമത്തേത്, കാരുണ്യത്തിന്റെ തണൽ ചിറകുകൾ തേടുന്നവർ, അവൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ ആ സ്നേഹ സമ്മാനം. പ്രണയം അക്രമാസക്തമാകുന്ന കാലം, ജീവപര്യന്തം തടവായി മാറുന്ന ദാമ്പത്യം, പുകയാതെ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ, പെണ്ണുങ്ങളും കാണണ്ടേ, ഹലാൽ കാഴ്ച മാത്രമാകുന്ന സിനിമാ ദാമ്പത്യം, അധികാരത്തിന്റെ ഉടൽ രൂപങ്ങൾ, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ആന്യായങ്ങൾ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അധ്യായങ്ങൾ ഇതിനകത്തുണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ അറിയുന്ന വിഷയങ്ങളാണ്. പക്ഷെ അതിൽ നജീബ് മൂടാടി നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് നജീബ് മൂടാടിയോട് ഈ പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചിട്ട് ചില അധ്യായങ്ങളിലേക്ക് വരാം.
ശരി.
ഉടലിനപ്പുറം അവൾ, പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ, സ്ത്രീയെ വെറും ഒരു ശരീരം എന്നതിനുമപ്പുറം സ്ത്രീ എന്ന വ്യക്തിയെ, വ്യക്തിത്വത്തെ, മനുഷ്യജീവിയെ കാണാനുള്ളൊരു ശ്രമമാണ്. നിറത്തിന്റെ, ഭാഷയുടെ, മതത്തിന്റെ, സമ്പത്തിന്റെ ഒക്കെ പേരിൽ ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിലും മനുഷ്യൻ അനുഭവിക്കുന്ന വിവേചനത്തെ വളരെ ഘോരഘോരം എതിർക്കുന്നവരാണ്, അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യജീവി എന്ന നിലയിൽ ഏറ്റവും അധികം മനുഷ്യാവകാശ ധ്വംസനം അനുഭവിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകളെ കുറിച്ച് നമ്മളേറെയൊന്നും ആലോചിക്കാറില്ല, പറയാറില്ല. ഞാനടക്കമുള്ള പുരുഷൻ, പുരുഷനായി പിറന്നതുകൊണ്ട് മാത്രം ഒരുപാട് പ്രിവിലേജുകൾ അനുഭവിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യ സ്ത്രീയായി പിറന്നതുകൊണ്ട് മാത്രം പുരുഷൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ മറ്റ് ജീവജാലങ്ങൾക്കൊക്കെയും അനുഭവിക്കാൻ കഴിയുന്ന ഒരുപാട് സന്തോഷങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നമ്മൾ ബോധപൂർവം ഹനിച്ചു കളഞ്ഞ ഒരു വിഭാഗമാണ് നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകൾ എന്നത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കടമയെന്ന പേരിൽ ഒരുപാട് കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചും, കരുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളെ നിഷേധിച്ചും കാലങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ഒന്ന് തുറന്നെഴുതുകയാണ് ഈ പുസ്തകത്തിലൂടെ ചെയ്തിരിക്കുന്നത്. വലിയ വിപ്ലവകരമായ ആശയങ്ങളോ കണ്ടെത്തലുകളോ ഒന്നുമില്ല. ഞാനറിയുന്ന എനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളെക്കുറിച്ച്, അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആവണം ഈ പുസ്തകവും മുമ്പ് പലയിടങ്ങളിലായി കുറിച്ച ഇതിലെ കുറിപ്പുകളും ഏറെ ശ്രദ്ധിക്കപ്പെടാൻ കാരണം എന്ന് ഞാൻ കരുതുന്നു.
ഇതാണ് നജീബ് മൂടാടി പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത്. ഉടലിനുമപ്പുറം അവൾ എന്നാണ് പുസ്തകത്തിന്റെ തലക്കെട്ട് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒരു ബോഡി മാത്രമല്ല എന്നുള്ളത് തന്നെയാണ് ആ തലക്കെട്ടിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത്, പ്രിയപ്പെട്ട രക്ഷിതാവെ, അവളെ കേൾക്കാൻ നിങ്ങളല്ല, അത് വേറെ ആരാണ് എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും പല പത്രവാർത്തകളും കണ്ടിട്ടുണ്ട്. ഭർത്തൃ വീട്ടിൽ അല്ലെങ്കിൽ യുവതി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അപ്പം ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അവൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു ദാമ്പത്യത്തെക്കുറിച്ച് അവൾ ആദ്യമൊക്കെ അത് പലരോടും പറയാതിരുന്നു. പിന്നീട് വീട്ടുകാരോട് പോലും തുറന്നു പറയുമ്പോൾ വീട്ടുകാർ പറയുന്നത്, പെണ്ണല്ലേ, കുറച്ചൊക്കെ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞ് അവളെ വീണ്ടും തിരികെ അവിടേക്ക് തന്നെ അയക്കുകയാണ്. ഇത് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ദാമ്പത്യം ഒത്തുപോകാൻ കഴിയില്ല എന്ന് സ്ത്രീ ആവർത്തിച്ചു പറഞ്ഞാലും സ്ത്രീയോടാണ് പറയുന്നത് അതിനെയൊക്കെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യൂ, അഡ്ജസ്റ്റ് ചെയ്യൂ, അഡ്ജസ്റ്റ് ചെയ്യൂ എന്നുള്ളത്.
തീർച്ചയായിട്ടും
എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് ഏറ്റവും ഒടുവിൽ വന്ന സുരാജിന്റെ സിനിമയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന്. പക്ഷെ എങ്കിലും ഇപ്പോഴും ഒരു യാഥാസ്ഥിതികമായിട്ട് ചിന്തിക്കുന്ന കുടുംബങ്ങളുണ്ട്. കാരണം എത്രയോ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് ഒരു വിവാഹം നടത്തുന്നത് എന്ന് പറയുന്ന പേരൻസ് ഉണ്ട്. നിനക്ക് വളരെ പെട്ടെന്ന് അറുത്ത് മുറിച്ചു വരാം, പക്ഷെ ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ, നിനക്ക് ഇനി വേറൊരു വിവാഹം കിട്ടുമോ, നീ വീണ്ടും ഞങ്ങൾക്കൊരു ഭാരമായി മാറില്ലേ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട് എന്നുള്ളൊരു തുറന്നെഴുത്താണ് നജീബ് മൂടാടിയുടെ. ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന ഫാമിലീസ് ഉണ്ട്. നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം വിട്ടേക്കു എന്ന് പറയുന്ന ഫാമിലീസ് ഉണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇപ്പോഴും ഓർത്തഡോക്സ് രീതിയിൽ ചിന്താഗതിയുള്ള ഫാമിലി പറയുന്ന അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നജീബ് മൂടാടി ഏറ്റവും അവസാനം ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിവാഹമോചനം എന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. കാരണം ഇത്രയും പറയുന്ന അവസരത്തിൽ എന്നാ പിന്നെ നാളെ തന്നെ പോകുന്നുള്ളൂ എന്നല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യൂ എന്നുള്ളതൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാലും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങളൊരു അടിമയെ പോലെ അവിടെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണെങ്കിൽ അതിന് വഴിയൊരുക്കുന്ന കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, വിവാഹമോചനം പ്രോത്സാഹിപ്പിക്കാനുള്ളത്. പക്ഷേ സമൂഹത്തിന് ബോധ്യപ്പെടാൻ പറ്റിയ കാരണങ്ങളില്ല എന്ന പേരിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ദാമ്പത്യത്തിന് മകളെ നിർബന്ധിക്കാതിരിക്കുക. കാരണം മിക്ക രക്ഷിതാക്കളും പറയുന്ന വെച്ചാൽ, നീ ഇപ്പൊ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയും നാട്ടുകാരോട്, എന്താ കാരണം എന്നുള്ളതാ. ഇപ്പോ കൂർക്കം വലിക്കുന്നത് കൊണ്ട് എനിക്ക് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? അതിന് പരിഹാര മാർഗങ്ങളില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അതല്ല, അതിനപ്പുറത്തേക്ക് ആ കുട്ടിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചില വിഷയങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് സമൂഹത്തോട് ചിലപ്പോൾ പറയാൻ പറ്റുന്ന വരില്ല. സെക്സുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. ഒരാൾ മറ്റൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാൻ പറ്റില്ല മകൾക്ക് ഇതാണ് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ചില അടുത്തിടെയായിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ അത്തരം വിഷയങ്ങൾ ചർച്ച
ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്.
അതെ, ഇതുവരെയും കേരള സമൂഹം അത് അംഗീകരിക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മാത്രം മതിയോ പ്ലഷർ, എനിക്ക് വേണ്ടേ പ്ലഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്നുള്ളത്. പക്ഷേ സിനിമ അങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് സ്ത്രീകൾ ഉറച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മാറി വരുന്നൊരു കാലത്തിനനുസരിച്ച് ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വരണം. പൊതുസമൂഹത്തിന് അതുകൊണ്ടാണ് അവള് ഡൈവോഴ്സ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പേരൻസ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വരുന്ന വെച്ചാൽ അങ്ങനെയുള്ള ഈ വിവാഹ ബന്ധങ്ങൾ തുടരാൻ മകളെ നിങ്ങൾ പ്രേരിപ്പിക്കാതിരിക്കുക. കാരണം പറയുന്നുണ്ട് ചിലപ്പോൾ മരണവേളയിൽ പോലും ആ ഖേദം നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അഗ്നിപർവ്വതങ്ങൾ ഉണ്ടല്ലോ.
അതായത് പേരൻസിന് നിർബന്ധം കൊണ്ട് മാത്രം അങ്ങനെ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നമുക്കറിയില്ലോ ഈ ഗാർഹിക പീഡനം എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ സഹിച്ചു നിൽക്കുന്ന എത്രയോ കഥകൾ.
അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ലേഖനങ്ങളിൽ ഒന്നാമത്തെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവളുടെ വിധി, അവളുടെ തീരുമാനങ്ങളല്ല. തലക്കെട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വീടുണ്ട്, വാഹനമുണ്ട്, വസ്ത്രമുണ്ട്, അവൾക്ക് സെലിബ്രേഷൻ ഉണ്ട്, ഒരു കുറവുമില്ല എന്ന് നമുക്ക് തോന്നും. നല്ലൊരു ഭാര്യയായി, കുടുംബിനിയായി, മാതാവായി നമുക്ക് മുന്നിൽ സന്തോഷവതിയായി ജീവിക്കുന്നുണ്ട്. എന്നാൽ അതിനുമപ്പുറം അവൾക്ക് തന്റെ വ്യക്തിത്വം പ്രകാശിപ്പിക്കാൻ, സ്വയം അടയാളപ്പെടുത്താൻ മോഹിച്ച പഠനം, ആഗ്രഹിച്ച ജോലി, സർഗപരമായ കഴിവുകൾ ഇതൊക്കെയും ബലി നൽകേണ്ടി വന്നിട്ടുണ്ട് എന്ന സത്യം നാം കാണാതെ പോകുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ചില സിനിമകളിലൂടെ അതിന് മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡാൻസ് ആണ്. വിവാഹം കഴിഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കുടുംബിനിയായി കഴിയേണ്ടി വരുന്നതുകൊണ്ട് മാത്രം അതിലേക്ക് പിന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് കുട്ടികൾ അമ്മയുടെ ഡയറി എടുത്ത് സ്കൂൾ പഠിച്ചിരുന്ന സമയത്തോ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തോ ഉള്ള ഡയറി എടുത്ത് വായിക്കുമ്പോൾ മാത്രമായിരിക്കും അയ്യോ അമ്മയ്ക്ക്
ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു,
അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ അയ്യോ അമ്മ ഇത്രയും മനോസുന്ദരിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത്. കുട്ടികൾ വിചാരിക്കുന്നത് ഞങ്ങളാണ് സുന്ദരം, ഈ അച്ഛനും അമ്മയൊക്കെ വളരെ വയസ്സായി, ഇവരൊന്നും പ്രാകൃത രൂപത്തിലാണ് ഇരിക്കുന്നതാണ്. പക്ഷെ അവർക്കൊരു കാലം ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള, അതായത് അവരുടെ അലമാരയുടെ മൂലയിൽ എവിടെയോ കിടന്ന പഴയൊരു ഡയറി വായിച്ച് മക്കൾ ചിരിക്കുന്നു. നിറം മങ്ങി മഷി പടർന്ന പേജുകളിൽ ക്ലാസ്സിലെ മിടുക്കിയായ ഒരു പെൺകുട്ടി കുറിച്ചുവെച്ച സ്വപ്നങ്ങൾ, പാതി എഴുതി നിർത്തിയ കവിതകൾ, കോളേജ് മാഗസിനിൽ അച്ചടിച്ചു വന്നൊരു കഥയുടെ മഞ്ഞച്ച പേപ്പർ കട്ടിംഗ്, എന്നോ മരിച്ചുപോയ പെൺകുട്ടിക്ക് തന്റെ മുഖച്ഛായയാണല്ലോ എന്ന് അവളിലൊരു നിശ്വാസം അമർന്നു പോകുന്നു. രണ്ടാമത്തെ ലേഖനം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. മൂന്നാമത്തേത് കാരുണ്യത്തിന്റെ തണൽ ചിറകുകൾ തേടുന്നവർ. ഇത് എല്ലാ പ്രവാസികളും എന്നറിയേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഭാര്യമാര് ചിലപ്പോൾ നമ്മുടെ അമ്മമാരുടെ ഒപ്പമായിരിക്കും. അപ്പോൾ അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, പ്രായമായ അമ്മയോടോ അച്ഛനോടൊപ്പം ആയിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. വീട്ടില് തൊഴുത്തിൽ പശുവും ആടും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നോക്കണം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ അവരെന്തെങ്കിലും പറയുമ്പോൾ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പണം അയച്ചു തരുന്നില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ആവശ്യത്തിന് പണം അയച്ചു തന്നാൽ ബാക്കി എല്ലാമായി എന്ന് ചിന്തിക്കുന്ന പ്രവാസി ആൺമക്കളോട് കൂടിയാണ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ തിരക്കുകളെല്ലാം കഴിഞ്ഞ് നാം എത്തിച്ചേരുന്നതും ഇതേ അവസ്ഥയിലേക്കാണ്. പുതിയ കാലത്തിന്റെ സമ്മാനമായ എല്ലാ രോഗങ്ങളും പേർന്ന ശരീരങ്ങളുമായി ഇത്രയും തിരക്കേറിയവരായിരിക്കും നമ്മുടെ മക്കൾ. ഒരു തിരിച്ചറിവിന് അത്രയും കാലം കാത്തിരിക്കണമോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഹലാൽ കാഴ്ച മാത്രമാകുന്ന സിനിമ ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. കാരണം പറയാനാണെങ്കിൽ ഇങ്ങനെ ഒരുപാടുണ്ട്. ഈ സിനിമയിലൊക്കെ പലപ്പോഴും കാണിക്കുന്ന ഒരു ദാമ്പത്യ ബന്ധം, വിവാഹം കഴിക്കുന്ന സമയത്തുള്ളൊരു ആഘോഷമുണ്ട്, പാട്ടിൽ മറ്റുമൊക്കെ കാണിക്കും, എന്നിട്ട് ഫസ്റ്റ് നൈറ്റും കാണിക്കും. അവിടെയൊക്കെ വിചാരിക്കുന്ന വെച്ചാല് ഇതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന എന്തായിരിക്കും? നമ്മൾ മിക്ക സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയോടടുത്ത് ഭർത്താവ് വേറെടുത്തായിരിക്കും അല്ലെ. അപ്പൊ അതോടുകൂടി അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിനും വേറെ അർത്ഥമില്ല എന്നല്ലേ പറഞ്ഞു വെക്കുന്നത് സിനിമകൾ എന്നുള്ളൊരു ചോദ്യവും നജീബ് മൂടാടി പറയുന്നുണ്ട്. അതിന് പകരം ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രണയം എന്ന് പറയുന്നൊരു സിനിമയൊക്കെ വേണമെങ്കിൽ നമുക്ക്
മാറി ചിന്തിച്ച കാര്യങ്ങളാണ്.
പ്രായമായാലും മോഹൻലാലിന്റെ ഒട്ടുമിക്ക സിനിമകളിൽ ഇപ്പം ദൃശ്യത്തിന് നമ്മൾ കാണുന്നുണ്ട്, അതിന് പ്രായമായാലും അതിനൊരു മാറ്റമില്ല എന്ന് കാണിക്കുന്ന ചില സിനിമകളുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ വന്നു വെച്ചാല്, നമ്മുടെ നാട്ടിൽ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് പയ്യന്റെ കൂടെ പയ്യന്റെ അമ്മയും പെങ്ങളും ഒക്കെ പോകുന്നത് സാധാരണയാണ്. ഇതിന് പുറമെ കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ പയ്യന്റെ ബന്ധുക്കളായ സ്ത്രീകളുടെ ഒരു പട തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോകുന്നതും അവർക്കായി ഗംഭീര ഫുഡ് ഒരുക്കുന്നതും ഒക്കെ നാട്ടു നടപ്പാണ്. എന്നാൽ പെണ്ണിന്റെ അച്ഛനും പുരുഷന്മാരുമായ ബന്ധുക്കളുമല്ലാതെ പയ്യന്റെ വീടും ചുറ്റുപാടും കാണാൻ പെണ്ണിന്റെ അമ്മയോ സഹോദരിമാരോ ആരെങ്കിലും പോകാറുണ്ടോ? കാരണം ഈ പെൺകുട്ടി ഇനി ജീവിക്കാൻ പോകുന്നത് ഈ പരിസരത്താണ്.
അതെ,
അപ്പൊ അവിടെയുള്ള കാഴ്ചകളൊക്കെ ആ പെൺകുട്ടിക്ക് യോജിച്ചതാണോ എന്നറിയുന്ന മനസ്സ് പെൺകുട്ടി അന്വേഷിക്കുന്നത് മാത്രല്ല, അവള് ജീവിക്കാൻ പോകുന്ന വീടും പരിസരവും കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ആൾക്കാരെ ഒന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറച്ച് ലേഖനങ്ങളുമായിട്ടാണ് നജീബ് മൂടാടി ഇക്കുറി നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നത്. അത് ഉടലിനുമപ്പുറം അവൾ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ്, പെൻഡുലം ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.
ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.
താങ്ക് യു.
ബുക്ക് റിവ്യൂ ഓൺ ദി ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്.